മുലകുടി മാറാത്ത രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുള്ള ഒരു മാതാവ് ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടു പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ വരാവുന്നതായ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ വളർത്താനുള്ളതായ ബുദ്ധിമുട്ടിൽ നിന്ന് രോഗത്തെ ചികിത്സിക്കാനുള്ളതായ ആ കഷ്ടതയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം അതിശയകരമായി വിടുവിച്ചതിന്റെ കഥ വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. കാണുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. തൃശൂരിൽ താമസിക്കുന്ന സിസ്റ്റർ എലിസബത്ത് എഡ്വിന്റെ ജീവിതം തികച്ചും കഷ്ടത നിറഞ്ഞതായിരുന്നു. ഒരു ദിവസം ആശുപത്രിയിൽ പോയപ്പോൾ യാദൃശ്ചികമായി ഒരു ടെസ്റ്റ് ചെയ്യുവാൻ വിധേയപ്പെട്ടു. അതിൻ്റെ റിസൾട്ട് ഒട്ടും ശോഭനമായിരുന്നില്ല. കഷ്ടതകളിൽ നിന്ന് കഷ്ടതകളിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ തീർച്ചയായും തകർന്നുപോയതായ ഒരു കുടുംബം.
എൻ്റെ പേര് എലിസബത്ത് എഡ്വിൻ. 38 വർഷം ഞാൻ സ്കൂളിലെ അധ്യാപികയായിരുന്നു. കഴിഞ്ഞ 1 ഫെബ്രുവരി ഞാൻ റിട്ടയർഡായി ഇപ്പം തൃശ്ശൂരിൽ താമസിക്കുന്നു. കുടുംബ പശ്ചാത്തലം പറയുകയാണെങ്കിൽ വളരെ പ്രയാസം നിറഞ്ഞ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. എൻ്റെ ഫാദർ തിരുവനന്തപുരത്താണ് ജനിച്ചത്, തിരുവനന്തപുരംകാരനാണ്. അമ്മ തൃശ്ശൂർക്കാരിയും ഫാദർ CSIക്കാരനും അമ്മ കത്തോലിക്ക വിശ്വാസത്തിലുമായിരുന്നു. എനിക്കും 3 മാസം ഉള്ളപ്പോൾ തന്നെ അമ്മയും എൻ്റെ പിതാവുമായിട്ട് വേർതിരിഞ്ഞു. 3 മാസം ഉള്ളപ്പോൾ തന്നെ അമ്മ എന്നെയും കൊണ്ട് തൃശ്ശൂരിൽ വന്നു. പിന്നെ ഞാൻ വളരുന്നത് 5 വയസ്സുവരെ വളരുന്നത് തൃശ്ശൂരിലാണ്. അത് കഴിഞ്ഞ് 5 വയസ്സായപ്പോൾ എൻ്റെ ഫാദർ വന്ന് എന്നെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 5 വയസ്സ് തൊട്ട് പിന്നെ 17 വയസ്സുവരെ ഞാൻ വളർന്നതും പഠിച്ചതെല്ലാം തിരുവനന്തപുരത്താണ്. ഈ 5 വയസ്സ് തൊട്ട് 17 വയസ്സുവരെയുള്ള എൻ്റെ കുടുംബം, എൻ്റെ ദൈവം വളരെയധികം പ്രയാസം നിറഞ്ഞ ഒന്നായിരുന്നു. തന്നു കൊണ്ടുപോയെങ്കിലും ഒരു വേലക്കാരുടെ സ്ഥാനം മാത്രമാണ് എനിക്ക് അവിടെ തന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഞാൻ പഠിത്തത്തിൽ ക്ലാസ്സിൽ ഫസ്റ്റ് തന്നെയായിരുന്നു. 1-ാം ക്ലാസ് തൊട്ട് 7-ാം ക്ലാസ് വരെ ഞാൻ തന്നെയായിരുന്നു ഫസ്റ്റ്. ചിലപ്പോൾ മാത്രമേ പുഷ്കലകുമാരി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി 0.5 മാർക്കിന് 1 മാർക്കിൽ വ്യത്യാസമാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. 8-ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ എന്നെ കാണാനായിട്ട് വന്നത്. അമ്മ മാത്രമല്ല, കുറച്ച് ബന്ധുക്കളും കൂടി കടന്നു വന്നു. അതിന് ശേഷം എനിക്ക് എന്താണെന്നറിയത്തില്ല, പഠിക്കുവാനുള്ള എല്ലാ ശ്രദ്ധയും പോയി. അങ്ങനെ വളരെ മാർക്കുകൾ ഇങ്ങനെ കുറയാൻ തുടങ്ങി. 9-ലും 10-ലും ആയപ്പോഴേക്കും ഞാൻ വളരെ പുറകോട്ടാണ് വന്നത്. അങ്ങനെ 10-ാം ക്ലാസ്സിൽ ഞാൻ ആദ്യം ഫെയിലായി. അങ്ങനെ 1 വർഷം ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് സ്റ്റാൻഡ് സാറും ഗ്രൂപ്പും ഒരു എഫർട്ട് മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ദേശത്ത് വരുന്നത്. വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മീറ്റിങ്ങിൽ ഞങ്ങൾ സ്ഥിരം പങ്കെടുക്കുകയും വചനങ്ങൾ പഠിക്കുകയും സത്യം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. ആ വേളയിലും സ്റ്റാൻഡ് സാറിൻ്റെ ആദ്യത്തെ വൈഫ് മരിച്ചുപോയി. എൻ്റെ പ്രയാസം കണ്ടിട്ട് എന്നോട് വളരെയധികം സഹതാപം, സ്റ്റാൻഡ് സാറിനും വന്ന എല്ലാവർക്കും എന്നോട് സഹതാപം തോന്നി. അപ്പം അവിടെ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്, എന്നോട് എങ്ങനെയെങ്കിലും ഉടനെ രക്ഷപ്പെടണമെങ്കിൽ ഈ പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ അത് എൻ്റെ ഫാദറുമായിട്ട് സംസാരിച്ചു എന്നെ വീണ്ടും 10-ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് വിട്ടു. ഞാനങ്ങനെ പാസ്സായി. പാസ്സായപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. കാരണം വെച്ചാൽ ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുണ്ടായിരുന്നത്. ആ സമയത്ത് എൻ്റെ 2 ജ്യേഷ്ഠ ബ്രദേഴ്സും പൂനെയിൽ പഠിക്കാൻ പോയിരുന്നു. അതിൻ്റെ കൂടെ എന്നെയും കൂടെ സാറ് ശരിയാക്കി. അങ്ങനെ ഞാൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പൂനെയിൽ പോയി. എൻ്റെ ബ്രദർ 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത ബ്രദറിന് അവിടെ കമ്പനിയിൽ ജോലി കിട്ടി. അങ്ങനെ ഞാൻ 2 വർഷം ഡേ സ്കോളറായിട്ട് എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ നിന്നു. അത് കഴിഞ്ഞ് അവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ടായ സമയത്ത് ഞാൻ ഹോസ്റ്റലിലേക്ക് വന്നു. ഹോസ്റ്റലിലേക്ക് വന്ന് ആ സമയം 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്ന് ഹോസ്റ്റലിൽ നിൽക്കണമെങ്കിൽ പൈസ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഫാദറാണെങ്കിൽ അവിടെ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ പോയത്, എന്തുകൊണ്ട് ഇനി പൈസ തരത്തില്ല എന്ന് പറഞ്ഞ് ഫാദർ എന്തായാലും എന്നെ അന്ന് കൈയൊഴിഞ്ഞു. അങ്ങനെ ഞാൻ കരഞ്ഞും കൊണ്ടാണ് വീട്ടിൽ വന്നത്. വീട്ടിൽ വന്ന് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം അമ്മ ഒരു ആപ്ലിക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് നോർത്ത് കേരള സെക്ഷനിൽ കൊടുത്തിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും ശരിയാകാതെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും സ്പൈസിൽ തന്നെ പോയി ഫോർത്ത് പ്ലാൻ എടുത്ത് പഠിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങുന്ന സമയത്ത് 3 പേര് ദൈവദൂതന്മാർ പോലെ 3 പേര് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അതിലൊന്ന് മിസ്സസ് ജെയിംസ്, പിന്നെ നമ്മുടെ മാത്ര എടുത്തി ഒന്ന് എത്തിയാനാൻ്റെ തൃശ്ശൂരിലുള്ള ആരാണ് രണ്ടുപേരും. അങ്ങനെ വന്നു എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ജെയിം സാറിന് എൻ്റെ പ്രസിഡൻറ്റിനെ വന്ന് കാണാൻ പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ സാറിന് ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, എഫർട്ട് മീറ്റ് നടക്കുമ്പോൾ സാർ ഒരു ദിവസം പ്രസംഗിക്കാൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സാറിനെ അറിയില്ല, അത് കുഴപ്പമില്ല, നീ എന്നോടൊപ്പം വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് ബ്രദറിനെയും കൂട്ടിയിട്ട് ഇവരോടൊപ്പം അവിടെ ചെന്നു. ചെന്ന് ഞാൻ കഥ തുറക്കുമ്പോൾ തന്നെ സാറ് എന്നോട് പറഞ്ഞു 3 ദിവസമായി നിന്നെ ഞാൻ സ്വപ്നത്തിൽ കൂടെ കാണുന്നുണ്ട്. ആദ്യം ഒരു പെൺകുട്ടി ഇങ്ങനെ കരയുന്നത് കണ്ടു ഞാൻ അത്ര കാര്യമാക്കിയില്ല, രണ്ടാമതും കരയുന്ന അതേ രീതിയിൽ തന്നെ ഞാൻ കണ്ടു. ഞാൻ എത്ര 3ാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു എന്താ ഒരു കുട്ടി കരയുന്നതായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇങ്ങനെ റോസ എന്നാണ് എൻ്റെ അമ്മയുടെ പേര്, റോസ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ തന്നിരുന്നല്ലോ, ഇനി ആ കുട്ടി ആയിരിക്കുമോ എന്ന് നിങ്ങൾ പോയിട്ട് നോക്കാൻ പറഞ്ഞിട്ടാണ് അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ചു. സംസാരിച്ച് ഞാൻ പറഞ്ഞു പൈസ ഇപ്പോൾ ഉടനെ ലോണ് കിട്ടുമെന്ന് തോന്നുന്നില്ല, നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, വയനാട്ടിലേക്ക്, അന്ന് വയനാട് സ്കൂൾ തുടങ്ങുന്ന സമയമായിരുന്നു, അവിടെ ഒരു ടീച്ചറിന് ആവശ്യമുണ്ട്, നിന്നെ അങ്ങോട്ട് അപ്പോയിൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ വയനാട്ടിലേക്ക് ജോലിക്ക് പോയി. ജോലിക്ക് പോയി 1 വർഷം മാത്രമേ ഞാൻ അവിടെ നിന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ മൊണ്ടിയരുമ തിരുവില്ലാമല 5 വർഷത്തിന് 3 സ്കൂളിൽ ഞാൻ ജോലി ചെയ്തു. ഈ 5 വർഷം ജോലി ചെയ്തെങ്കിലും എനിക്ക് പഠിക്കാനുള്ള പണം ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയം ജോലി ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുകയും അങ്ങനെ അത് കല്യാണത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്തു. ആ കല്യാണം കഴിഞ്ഞ് ഞാൻ വളരെ ഒരു നല്ലൊരു ജീവിതമാണ് എനിക്ക് കിട്ടിയത്. വളരെ സന്തോഷവും സൗഭാഗ്യം നിറഞ്ഞൊരു ജീവിതമാണ് എനിക്ക് കിട്ടിയത്. കാരണം അതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രയാസങ്ങളിൽ നിന്ന് എനിക്ക് ശരിക്കും പറഞ്ഞൊരു സ്വർഗം കിട്ടിയ ഒരു സന്തോഷമായിരുന്നു ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞ് 2 ആൺകുഞ്ഞുങ്ങളെ എനിക്ക് ദൈവം തന്ന് അനുഗ്രഹിച്ചു. 2ാമത്തെ മകന് 1 വയസ്സായ സമയത്ത് ഞങ്ങൾ യാദൃച്ഛികമായിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ്റെ വന്നത്. കാരണം ഒരു ബന്ധു സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അതിന് 2 ദിവസം മുന്നേ എനിക്ക് നെഞ്ചിന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. രോഗിയെ കണ്ടു കഴിഞ്ഞ് ഏതായാലും ഡോക്ടറെ കൂടി കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറില്ല, ഡോക്ടർ റൗണ്ട്സിന് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഏതെങ്കിലും ടോക്കൺ എടുക്ക്, ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ വന്നു. ഡോക്ടർ എന്നെ ചെക്ക് ചെയ്ത ഉടനെ തന്നെ പറഞ്ഞു ഇന്ന് തന്നെ അഡ്മിറ്റ് ആവണം, നാളെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ പാടെ പേടിച്ചു പോയി. കാരണം മോൻ 1 വയസ്സ്, മറ്റേ മോന് 4 വയസ്സ്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു 2 കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ്, ഞങ്ങൾക്ക് ഇന്ന് തന്നെ വരാൻ ബുദ്ധിമുട്ടുണ്ടാവും, എന്തായാലും ഇന്ന് തന്നെ വരണം, ഞാൻ റൂം വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു.
പരിശോധനകൾ കഴിഞ്ഞ് റിസൾട്ട് ഡോക്ടർമാർ വന്ന ഈ 2 പേരോടും പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവർ തകർന്നുപോയി. കാരണം അവർക്ക് ആശ്രയിപ്പാൻ മറ്റൊന്നുമില്ല, ദൈവത്തിലല്ലാതെ അവർക്ക് ആശ്രയിക്കാൻ കഴിഞ്ഞതുമില്ല. ആ ആശ്രയം അവർക്ക് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിച്ചു. രോഗത്തെ ചികിത്സിക്കണം, രോഗിയെ പരിചരിക്കണം, കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കണം, ഇതൊക്കെ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ സഭ ഇവർക്ക് ഐക്യകണ്ഠേനെ എല്ലാ സപ്പോർട്ടും നൽകി ഇവരെ ശുശ്രൂഷിച്ചു, സഹായിച്ചു. ദൈവം നല്ലവനാണ്.
വീണ്ടും ഒരു ഡോക്ടറെ കൂടെ കാണാമെന്ന് വിചാരിച്ച് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ വന്നു. അന്ന് അവിടുത്തെ സർജനായിരുന്ന മിസ്റ്റർ ഡോക്ടറാണ് കാണാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് ഡോക്ടർ എൻ്റെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു, എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. എന്നെ മാറ്റി നിർത്തി എൻ്റെ ഹസ്ബൻ്റെ അടുത്ത് എന്തൊക്കെയോ കുറേ സംസാരിച്ചു. സംസാരിച്ചത് എന്താണെന്ന് ഇപ്പോഴും പറഞ്ഞ ഓപ്പറേഷനെ പറ്റിയിട്ടായിരിക്കും പറഞ്ഞതെന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ അത് കഴിഞ്ഞു ഹസ്ബൻഡാണെങ്കിൽ ഇങ്ങനെ വളരെ വെപ്രാവം പിടിച്ച് ഓടി നടക്കുന്ന ഒരു രംഗം കാണുവാൻ സാധിച്ചു. ഓപ്പറേഷനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് ആയിരുന്നു അത് നടന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾക്ക് വളരെയധികം പ്രയാസം വന്ന് ചർച്ച് മെമ്പേഴ്സിൻ്റെ അടുത്ത് ഓഫീസിലുള്ള എല്ലായിടത്തും എല്ലാ ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ പള്ളിയിലുള്ള ബേബി ആൻറ്റി, ബേബി ആൻറ്റിയുടെ മകൻ ഡോക്ടറാണ്, മകൻ്റെ കൂടെ പഠിച്ച ഒരു ഡോക്ടർ ജൂബിലിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ പേര് അശോക് ഡോക്ടർ. ആ ഡോക്ടറെ കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡോക്ടറെ കാണാൻ ഡ്യൂട്ടി സമയം അല്ലായിരുന്നിട്ട് പോലും എന്നെ കാണുന്നതിന് വേണ്ടി ഡോക്ടർ വന്ന് എന്നെ കണ്ടു. ചെക്കപ്പ് ചെയ്തപ്പോൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ചെറിയൊരു മുഴ കാണുന്നുണ്ട്, അപ്പം എന്തായാലും അത് റിമൂവ് ചെയ്യണമെന്ന് മാത്രമേ ഡോക്ടർ പറഞ്ഞുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അഡ്മിറ്റായി, ഓപ്പറേഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മുഴ ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ച് ക്യാൻസറാണെന്ന് മനസ്സിലായി. അങ്ങനെ എൻ്റെ ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തു.
മിസ്സിസ് എലിസബത്ത് എഡ്വിൻ ആശുപത്രിയിലായിരുന്നതായ സമയം മുഴുവനും അവരുടെ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും പരിചരിക്കുവാനും അവർക്ക് വേണ്ടുന്നതായ ശുശ്രൂഷകൾ ചെയ്യുവാനും ദൈവമക്കൾ സംഘടിച്ചു. അവർ ഒരുമയോടുകൂടെ ഈ മഹാരോഗത്തെ എതിർക്കുന്നതിനായി കൂട്ടായി പ്രാർത്ഥിക്കുകയും ചെയ്തു.
ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞതിനെ വിളിച്ച് പറഞ്ഞു, പേടിക്കേണ്ട കാര്യമില്ല, ചുരുക്കം പേരിൽ ചിലപ്പോൾ ഈ ബ്രസ്റ്റ് ഉള്ളതായിരിക്കുന്ന മുഴ ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ മുഴ ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം. എന്താണ് അഭിപ്രായം? മുഴ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിച്ചു. ബയോപ്സി എടുത്തു. ബയോപ്സി എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ക്യാൻസർ തന്നെയാണ്, അതുകൊണ്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യാണ് ഏറ്റവും നല്ല മാർഗം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്താണ് ചെയ്യേണ്ടത്, ബ്രസ്റ്റ് റിമൂവ് ചെയ്യാൻ്റെ കൊണ്ടും തീരുമാനിച്ചു. കൂടെയുള്ളതായിരിക്കുന്ന പാസ്റ്റർമാരും ടീച്ചർമാരെല്ലാവരും അഭിപ്രായത്തോടെ ചോദിച്ചു, ബ്രസ്റ്റ് റിമൂവ് ചെയ്തു.
ശരീരം ഒട്ടും സുഖമില്ലാതിരിക്കുന്നതായ സമയത്തും ദൈവത്തിൻ്റെ സമാധാനം അവരെ പരിലാളിച്ചുകൊണ്ടേ ഇരുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടതില്ല എന്ന് ദൈവത്തിൽ അവർ ആശ്രയിക്കും തോറും അവർക്ക് മനസ്സിലായി. ദൈവം ചികിത്സാവിധികൾക്ക് ആവശ്യമായുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരുന്നു.
അങ്ങനെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. ഓർമ്മ വരുമ്പോൾ എൻ്റെ അവസ്ഥ തന്നെ ഞാൻ കുറേ നേരം കരഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, നീ വിഷമിച്ചിട്ട് കാര്യമല്ല, നീ രക്ഷപ്പെട്ടു എന്ന് കരുത്. ദൈവം നീ ആരാധിക്കുന്ന ദൈവം വലിയവനാണെന്ന് തോന്നുന്നുണ്ട്, സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 15-16 ദിവസം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കിടന്ന് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നോക്കുന്നതിന് വേണ്ടിയിട്ട്. ആ സമയത്ത് രണ്ട് കുഞ്ഞുങ്ങളുടെ അവസ്ഥ വളരെ പ്രയാസമായിരുന്നു. ആ ദിവസങ്ങളിലെല്ലാം ഓരോ ദിവസം മാറി മാറി ഓരോരുത്തർ, നമ്മളെ ആ ഡെന്റിസ്റ്റിലുള്ള ചർച്ചിലുള്ളവരും ഓഫീസിലുള്ളവരും സ്കൂളിലുള്ളവരെല്ലാം മാറി മാറി ഫുഡ് കൊണ്ടുവരുന്നു. ഒരു ദിവസം പോലും ഞങ്ങൾ ആഹാരം വെക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായില്ല. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഏതായാലും നീ കുളിക്ക്, നല്ലപോലെ കുളിക്കാൻ പറഞ്ഞു. കുളിച്ച് സോപ്പെല്ലാം നിന്ന് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓപ്പറേഷൻ ചെയ്ത ആ ഭാഗം കംപ്ലീറ്റ് ഇളകി എൻ്റെ കയ്യിൽ തന്നെ വന്നു. ആ സ്ഥലത്ത് വളരെയധികം ഒരു വലിയൊരു പോട് കണ്ടു. കണ്ടു കഴിഞ്ഞ് എല്ലാ ദിവസവും ടീച്ചർ സാറ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുമായിരുന്നു. അപ്പോൾ കണ്ട് സാറുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡും ചൂടായി, എന്തായി കാണുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ടവരെല്ലാം ഞെട്ടി. അദ്ദേഹം അങ്ങനെ അവസാനം ഇവർ ബഹളം വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഡോക്ടർ അന്ന് 2 ദിവസം മുന്നേ നാട്ടിൽ പോയിട്ട് അന്ന് രാവിലെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എലിസബത്ത് പേഷ്യൻ്റെ ഹസ്ബൻഡ് എല്ലാം കൂടെ ചൂടാവുന്നുണ്ട്, എന്താ വേണ്ടത് വെച്ചു, ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും ചിത്ര സാറുമായിട്ട് ഡോക്ടർ താമസിക്കുന്ന വീട്ടിൽ പോയി. അങ്ങനെ ആർക്കും അങ്ങനെ അനുവാദമില്ല വീട്ടിൽ പോകാൻ. പക്ഷേ എന്തുകൊണ്ടോ ആ ഡോക്ടർക്ക് എന്നോട് വലിയ കാര്യമായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. വീട്ടിൽ ചെന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അന്ന് ഡോക്ടർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും എൻ്റെ കാര്യം കാണാൻ വേണ്ടിയിട്ട് ഡോക്ടർ ആ വേഷത്തിൽ തന്നെ എൻ്റെ അടുത്തേക്ക് വന്നു. അടുത്തേക്ക് വന്ന് ഇത് കണ്ടപ്പോൾ ഡോക്ടർ വളരെ പ്രയാസമായി, ഞാൻ കരഞ്ഞു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് പറഞ്ഞു, ഒരു ഓപ്പറേഷൻ കൂടെ നടത്തണം, അല്ലാണ്ട് ഇത് ഈ പോട് വർഷങ്ങളോളായിരുന്നാലും നികന്നു വരത്തില്ല എന്ന് പറഞ്ഞു.
ഓപ്പറേഷൻ ചെയ്തായിരിക്കുന്ന ആ ഭാഗം മുഴുവൻ ഇളകിപ്പോയി. അതൊരു വല്ലാതെ ഭീകരാവസ്ഥയായിരുന്നു. ശരീരത്തിൻ്റെ ഒരു ഭാഗം ഇളകി അകത്ത് എല്ല് വരെ കാണാവുന്ന രീതിയിലുള്ളതായിരിക്കുന്ന ഒരവസ്ഥ. ഞങ്ങൾ ഭയപ്പെട്ടു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബഹളം വെച്ചു.
അപ്പം ഞാൻ ഡോക്ടറെടുത്ത് കരഞ്ഞു പറഞ്ഞു, ഇനി എനിക്ക് ഓപ്പറേഷൻ ദയവായിട്ട് ചെയ്യരുത് ഡോക്ടർ. എപ്പോഴും ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കും, 2-3 പ്രാവശ്യമൊക്കെ വന്നിട്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഡോക്ടർ അപ്പം പറഞ്ഞു, ഡോക്ടർ അല്ല എൻ്റെ ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിറ്റേ ദിവസം തന്നെ വീണ്ടും ഓപ്പറേഷൻ ചെയ്യുന്നതിനുള്ള ഡേറ്റ് തീരുമാനിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ കൊണ്ടുപോയി. കൊണ്ടുപോയ സമയത്ത് ഞാൻ വളരെയധികം പ്രയാസപ്പെട്ട അന്ന് ആ സമയത്ത് എനിക്ക് എൻ്റെ മക്കളും എൻ്റെ ഓർമ്മയിൽ വന്നില്ല, എൻ്റെ ഹസ്ബൻഡും വന്നില്ല, എൻ്റെ ദൈവം മാത്രമായിരുന്നു ആ സമയത്ത് എൻ്റെ കൂട്ട്. ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്ന് വളരെ നേരം കിടന്ന് കരഞ്ഞു. ആ സമയത്ത് അനസ്തേഷ്യ തരാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ഡോക്ടറുടെ വൈഫ് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം വേറൊരു ഓപ്പറേഷൻ വേറൊരു മുറി നടക്കുന്ന എനിക്ക് കേൾക്കാം, അവിടുത്തെ സൗണ്ടുകളെല്ലാം കേൾക്കാം. അവിടുത്തെ ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് എന്നെ ഈ ഇഞ്ചക്ഷൻ തരത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ ചോദിക്കും, സമയമായോ സമയമായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ്റെ സൂചി കണ്ടപ്പോൾ തൊട്ട് എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഓപ്പറേഷൻ്റെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട സമയമായി. എൻ്റെ അടുത്ത് ഓപ്പറേഷൻ ഇഞ്ചക്ഷൻ എടുത്തു. ഈശോ അടുത്ത് എൻ്റെ അടുത്ത് എണ്ണാൻ പറഞ്ഞു. എനിക്ക് എട്ട് വരെ എണ്ണിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വീണ്ടും ആദ്യത്തെ പോലെ തന്നെ കട്ട് ചെയ്ത് ഓപ്പറേഷനിലിട്ടു. വീണ്ടും ഞങ്ങൾ രണ്ടാഴ്ച കൂടെ കിടന്നു. അങ്ങനെ 34 ദിവസം ഞങ്ങൾ ആശുപത്രിയിൽ കഴിയേണ്ട അവസ്ഥ വന്നു.
രോഗം എന്താണെങ്കിലും ആശുപത്രി വാസം ദൈർഘ്യമാകുമ്പോൾ സ്വാഭാവികമായും തളരുകയും ക്ഷീണിക്കുകയും മടുത്തു പോവുകയും ചെയ്യുന്നതായ പ്രവണത മനുഷ്യ സഹജമാണ്. എന്നാൽ ദൈവത്തിന്റെ കരുതൽ ഇവരിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തളർന്നു പോകാതെ രോഗത്തോട് മല്ലടിക്കുവാൻ അവർക്കും സാധിച്ചു. ഏകദേശം 1 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്രയാകുകയാണ്. RCCയിലുള്ളതായ കാഴ്ചകൾ ഒട്ടും കാണുവാൻ യോഗ്യമായുള്ളതായ കാഴ്ചകളല്ല. എന്നാലും അവരുടെ ജീവിത അനുഭവം തികച്ചും ദൈവത്തിലേക്ക് അവരെ അടുപ്പിക്കുവാൻ ഇടയാക്കി.
2 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം തുടർന്ന് തിരുവനന്തപുരത്തുള്ള ക്യാൻസർ സെൻ്ററിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് കുടുംബമായിട്ടാണ് യാത്ര. കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ കൂടെ അമ്മ വന്നിരുന്നു. അവിടെ ചെന്ന് ആദ്യമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. ചെന്ന് അവിടുത്തെ രോഗികളെ കണ്ടപ്പോൾ തന്നെ ഞാൻ അധികം വളരെയധികം പ്രയാസപ്പെട്ടു. ഓരോ സൈഡുകളില്ലാത്തവരും തലമുടിയില്ലാത്തവരുമെല്ലാം നടക്കുന്നുണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ പേടിച്ചു. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഒരു ഡേറ്റ് പറഞ്ഞ് റേഡിയേഷൻ ഇവിടെ ഞങ്ങളുടെ റിപ്പോർട്ടും കൊണ്ടാണ് ഞങ്ങൾ പോയത്. റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞ് 25 റേഡിയേഷൻ എടുക്കണമെന്ന് പറഞ്ഞു. 25 റേഡിയേഷൻ എന്ന് പറയുന്നത് 5600 വോൾട്ടാണ് അവർ 25 ദിവസമായിട്ട് എനിക്ക് തരാനായിട്ട് അവർ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ഡോക്ടറെ കണ്ട് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ അന്ന് വീട്ടിലെ പ്രയാസങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞപ്പം വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ആദ്യം ഞങ്ങൾ കണ്ടതൊരു റുബിക്ക ഡോക്ടറായിരുന്നു. ലേഡി ഡോക്ടർ മുസ്ലിമാണ്. അപ്പം അവർ വളരെ സ്നേഹത്തോടുകൂടി പെരുമാറി. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാൻ അവർ പറഞ്ഞു. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഡോക്ടറെ ആർസിസിൽ പോകുന്നതിന് മുന്നേ ഡോക്ടറെ പോയി കണ്ട് അവിടുന്ന് വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഇട്ടാണ് ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പം ഡോക്ടർ അതിനനുസരിച്ച് വളരെയധികം സ്നേഹത്തോടുകൂടി ട്രീറ്റ്മെൻറ്റിനെല്ലാം എഴുതുമായിരുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ റേഡിയേഷന് വേണ്ടി ഞാൻ പോയിരുന്നില്ല. കാരണം അത് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ് അത് ഒഴിവാക്കിയിരുന്നു. പള്ളിയിൽ ഞങ്ങൾ അവിടുത്തെ ഗസ്റ്റ് റൂമിലാണ് താമസിച്ചിരുന്നത്. എൻ്റെ തൊട്ടടുത്താണ് PI തോമസ് സാറും കുടുംബവും താമസിച്ചിരുന്നത്.
തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അവിടെയും സർവേയുടെ സൗത്ത് കേരള സെക്ഷൻ്റെ പ്രസിഡൻ്റ് താമസിക്കുന്ന ക്വാർട്ടേഴ്സ് നടത്താൻ താമസിച്ചത്. ആ കോമ്പൗണ്ടിലുള്ളതായിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടുന്നതായിരിക്കുന്ന എല്ലാ സഹായവും അത്ഭുതമായിട്ട് ലഭിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലുപരിയായിട്ട് എല്ലാ സഹായങ്ങളും കുഞ്ഞുങ്ങളെ നോക്കാനൊക്കെ ഉള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ അവർക്കുള്ളതായിരിക്കുന്ന പാല് കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ലഭിച്ചു. ദൈവം എത്രമാത്രം അത്ഭുതമായിട്ടാണ് ആ സമയത്ത് നടത്തിയതെന്ന് ഓർത്താൽ ഇപ്പോഴാണ് അത്ഭുതം തോന്നുന്നത്.
അങ്ങനെ റേഡിയേഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കുടുംബമായിട്ട് തിരിച്ച് വീട്ടിലെത്തി. 1 മാസം റെസ്റ്റ് എടുത്തു. 1 മാസം റെസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സ്കൂളിൽ ജോലിക്ക് വേണ്ടിയിട്ട് പോയി ജോലി ചെയ്യുന്നത് ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ചെങ്കിലും എല്ലാ ഓരോ ഒരു വർഷം എല്ലാ മാസവും അവിടെ ചെന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞു ഫാമിലിയായിട്ട് തന്നെയാണ് ചെക്കപ്പിന് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ സമയത്ത് 2 മാസം കൂടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെക്കപ്പിന് പോകുമ്പോഴെല്ലാം ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പം കാണുന്നില്ല എന്ന് പറഞ്ഞു. അതെന്നെ വളരെ ആശ്വാസം പകരുന്നതായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആശ്വാസം പകരുന്നതായിരുന്നു. ആ സമയത്താണ് എൻ്റെ കൂടെ ഓപ്പറേഷൻ കഴിഞ്ഞ PV മാത്യു സാറിൻ്റെ വൈഫ് മരിച്ച എന്ന് കേൾക്കാനായിട്ട് ഇട വന്നത്. അന്നേരം ഞാൻ അത് ഓർത്ത് വളരെയധികം പ്രയാസപ്പെട്ടു. എനിക്ക് ഈ അവസ്ഥ വരുമെന്ന് ഓർത്ത് ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീയും ആ സമയത്ത് മരിക്കാനിടയായി. അങ്ങനെ ഓരോ മരണങ്ങൾ കാണുമ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനുള്ള എനിക്ക് ആരോഗ്യ ആയുസം തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. കാരണം എനിക്ക് ഓരോ ദിവസം ചെല്ലും തോറും എനിക്ക് ആരോഗ്യം തന്നുകൊണ്ടിരുന്നു. എനിക്ക് ആരോഗ്യ ആയുസ്സും തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരു സംഭവം ഉണ്ടാകുന്ന വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്നതിനുള്ള പ്രയാസം എനിക്ക് വന്നു. കാരണം ആ സമയത്ത് മൂത്ത മോൻ നല്ലവണ്ണം പഠിക്കുമായിരുന്നു. 2-ാമത്തെ മകൻ കുറച്ച് പഠിക്കാനായിട്ട് പ്രയാസം വന്നു. അങ്ങനെ ഞാൻ ട്യൂഷനെല്ലാം ഏർപ്പാടാക്കി അങ്ങനെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. +2 വരെ 2 കുഞ്ഞുങ്ങളും നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ചു. നല്ല മൂത്ത മോൻ നല്ല മാർക്കോടുകൂടി പാസ്സായി. അതിനുശേഷം മോൻ സൂററ്റിൽ ഉള്ള മെറ്റാസിൽ നേഴ്സിംഗ് പഠനത്തിന് വേണ്ടി പോയി. അവിടെ ചെന്ന് അവൻ അവിടെ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. പൂർത്തിയാക്കി. അവിടെ 3 വർഷം മോൻ ജോലി ചെയ്തു. അതിനുശേഷം ഗവൺമെൻറ് സർവീസിൽ മോൻ ജോലി കിട്ടി. ദമനിൽ പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോന് കല്യാണം ആലോചന വന്നു. കല്യാണം കഴിഞ്ഞ് അവർ സന്തോഷത്തോടുകൂടി കാനഡയിൽ ജീവിക്കുന്നുണ്ട്. രണ്ടാമത്തെ മോൻ പഠിച്ച് അവൻ്റെ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഇപ്പോൾ അവൻ IELTS പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം അത് കഴിഞ്ഞ് 5 വർഷത്തോളം ഞങ്ങളിങ്ങനെ ഇടവിട്ട് പോയെങ്കിലും പിന്നെ അവർ 6 വർഷം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് അത് 6 മാസം അങ്ങനെ ഓരോ വർഷങ്ങൾ കൂടുന്തോറും സമയം കൂട്ടി കൂട്ടി തന്നു. കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സമയം കൂട്ടിത്തന്നു. അങ്ങനെ 20 വർഷം ആയ സമയത്ത് ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടർ ഇനി വരേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഡോക്ടർ പറഞ്ഞു, ഇനി വരണം, കാരണം നിനക്കിപ്പം നിൻ്റെ ശരീരത്തിൽ അണുക്കളൊന്നും ഉണ്ടായില്ല എങ്കിലും പുതിയതായിട്ട് വരുന്ന ഒരു അനുഭവം ചിലപ്പോൾ ഉണ്ടാവും, അതുകൊണ്ട് നീ മരിക്കുന്നിടം വരെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ ആ സമയം വീണ്ടും 1 വർഷത്തിലേക്ക് എനിക്ക് മാറ്റിത്തന്നു. അങ്ങനെ ഇപ്പം എനിക്ക് 28 വർഷമായി. ഈ സമയങ്ങളിൽ വന്നൊരു സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് തൊട്ട് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അന്ന് തൊട്ട് ഇതുവരെയും എല്ലാവരുടെയും കുടുംബ പ്രാർത്ഥനകളിൽ എന്നെക്കുറിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നുണ്ട്.
പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം ശക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതായ ആ നാളുകൾ, ദൈവമക്കൾ കൂട്ടായി പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന് സഭ തിരിച്ചറിഞ്ഞതായ നാളുകൾ, ദൈവത്തിൻ്റെ അദൃശ്യമായ കരം അവരെ ഓരോ ദിവസവും നടത്തുകയായിരുന്നുവെന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും.
എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സമയമായിരുന്നു അത്. ക്യാൻസറിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിചാരിച്ച നാളുകളായിരുന്നു. ആ സമയത്ത് ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ വളരുന്നതിനുള്ള സമയം എനിക്ക് വളർത്തുന്നതിനുള്ള ആയുസിനെ തരണമേ എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കാരണം ഞാൻ വളർന്ന ചുറ്റുപാട് ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുവാൻ ഇടവരരുതേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബജീവിതം തകരാതെ ഇരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് എൻ്റെ അച്ഛൻ്റെയൊക്കെ വളരെയധികം പ്രയാസങ്ങളായി. കുഞ്ഞുങ്ങളെ നോക്കി എന്നെ നോക്കുന്ന വളരെയധികം പ്രയാസപ്പെടുന്ന ഞാൻ കാണുമായിരുന്നു. ആ സമയങ്ങളിലാണ് എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് പരിചയമുള്ളവരില്ലാത്തവരും സെക്ഷൻ ഓഫീസ്, സ്കൂള്, അതുപോലെ ചർച്ച്, എല്ലാ ആൾക്കാരും ഉപവാസ പ്രാർത്ഥനയും ഒക്കെ നടത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഒറ്റ ശക്തി കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന കാര്യമുണ്ട്. RCCയിലെ ഡോക്ടർ റഫീഖ ബീഗം എന്ന ഒരു മുസ്ലിം ഡോക്ടർ പറയുകയുണ്ടായി, ഞങ്ങൾ എലിസബത്തിനെ കാണുന്നത് ഒരു അത്ഭുത രോഗശാന്തി ലഭിച്ച സഹോദരിയായിട്ടാണ്. ഇവിടെ വരുന്നതായിരിക്കുന്ന പലർക്കും ഈ അത്ഭുത രോഗശാന്തി ലഭിക്കാറില്ല. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തിയുമായിരിക്കും എലിസബത്തിനെ ഇപ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയതെന്ന് പലപ്പോഴും ആ ഡോക്ടർ പറയാറുണ്ടായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഈ രോഗം വന്നിട്ട് ഇപ്പോൾ 28 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് അത്ഭുതമായിരിക്കുന്ന ചിന്തകൾ ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ 28 വർഷത്തെ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഈ മരണകരമായിരിക്കുന്ന രോഗത്തു നിന്നും രക്ഷപ്പെടില്ല എന്ന് കരുതിയിരിക്കുന്ന രോഗത്തു നിന്നും കഴിഞ്ഞ 28 വർഷം ദൈവം എത്രയോ അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ടാണ് വഴി നടത്തിയതെന്നുള്ളത്. കാരണം എൻ്റെ ഭാര്യയുടെ കൂടെ ഈ രോഗം വന്നായിരിക്കുന്ന അനേകർ ഇന്ന് ഭൂമുഖത്തില്ല. ഞങ്ങൾ ഓരോ മാസവും ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ അന്ന് ട്രീറ്റ്മെൻ്റ് ഉണ്ടായിരുന്ന പലരും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാനും ഭയപ്പെട്ടിരുന്നുള്ളിൽ ഇത് സംഭവിക്കുമോ സംഭവിക്കുമോ എന്ന്. എൻ്റെ ഭാര്യ അറിയാതിരിപ്പാൻ തക്കവണ്ണം ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. വളരെ സൂക്ഷ്മതയോടാണ് ഞാൻ പെരുമാറിയിരുന്നത്. കാരണം എന്തായാലും മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ് എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന ചിന്ത. ദൈവം സൗഖ്യം തരും എന്നൊരു പ്രത്യാശ മനസ്സിലുണ്ടെങ്കിലും ചുറ്റുപാടും കാണുന്നതായിരിക്കുന്ന കാഴ്ച, കൂടെ ഉള്ളതായിരിക്കുന്ന വ്യക്തികൾ മരണപ്പെട്ടു പോകുന്നതായിട്ടാണ്. എന്നാൽ ദൈവം എൻ്റെ ഭാര്യയെ അത്ഭുതമായിട്ട് കഴിഞ്ഞ 28 വർഷക്കാലം സൂക്ഷിച്ചു. യാതൊരുമായിരിക്കുന്ന പ്രതിസന്ധികളില്ലാതെ വഴി നടത്തി എന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാണ്.
ക്യാൻസർ അല്ല, ഇനി മറ്റെന്തെങ്കിലുമാണ് നമ്മുടെ രോഗമെങ്കിലും ഇതിനെ സൗഖ്യമാക്കുവാൻ കഴിയാത്തതായ ദൈവമല്ല നമുക്കുള്ളത്. നാം ദൈവസന്നിധിയിൽ നമ്മുടെ യാചനകളെയും നമ്മുടെ ആവശ്യങ്ങളെയും സമർപ്പിച്ചാൽ തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ആ കഷ്ടതയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ മുൻപിലുള്ളതായ ഒരു ജീവിക്കുന്ന സാക്ഷ്യമാണ്. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെയും വിടുവിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. നമുക്ക് അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാം.